2022 നവംബർ 2 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഡോക്ടർ പൽപു എന്ന നിശബ്ദ വിപ്ലവകാരി. ഡോക്ടർ പി പൽപുവിന്റെ 159-ാം ജന്മവാർഷികത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതുന്നു. ചാതുർവർണ്ണ്യവും ജാതിവിവേചനവും തീണ്ടലും മൂലം നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട അവർണ വിഭാഗങ്ങളുടെ സ്ഥിതി സമത്വത്തിനും പൌരാവകാശങ്ങൾക്കും പുരോഗതിക്കും വേണ്ടി അക്ഷീണം പരിശ്രമിച്ച മഹാത്യാഗിയായിരുന്ന ഡോക്ടർ പൽപുവിന്റെ ജന്മവാർഷികമാണ് ഇന്ന്. കേരളീയ നവോത്ഥാന ശില്പികളിൽ മുൻനിരയിൽ സ്ഥാനം ലഭിച്ച അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടിയും അഗ്നിബാധകൾ താണ്ടിയുമാണ് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചത്. ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദ വിപ്ലവകാരി എന്നായിരുന്നു സരോജിനി നായിഡു ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത്. ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായതിനാൽ തിരുവിതാംകൂർ സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടതിനെതിരായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സാമുദായിക പരിഷ്കരണത്തിന്റെ ആരാധ്യ നേതാവായി തീർന്നു. ഡോക്ടർ പത്മനാഭൻ പൽപു എന്ന ഡോക്ടർ പി പൽപു 1863 നവംബർ 2 തിരുവനന്തപുരം പേട്ട നെടുങ്ങോട് കുടുംബത്തിലാണ് ജനിച്ചത്. ഈഴവർ ആയതുകൊണ്ട് മാത്രം അവസര സമത്വം നിഷേധിക്കപ്പെട്ടവരായിരുന്നു അന്നത്തെ ഈഴവ കുടുംബങ്ങൾ. 1884 മദ്രാസ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 2-ാം റാങ്ക് ലഭിച്ച പൽപുവിന് ഈഴവനായി പോയെന്ന കാരണത്താൽ കേരളത്തിൽ പ്രവേശനം നിഷേധിച്ചു. തുടർന്ന് മദ്രാസിലെത്തി മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1888 മെഡിക്കൽ ബിരുദമെടുത്ത പൽപു തിരുവിതാംകൂറിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചെങ്കിലും ലഭിച്ചില്ല. റെസിഡന്റിന് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് മദ്രാസ് സർക്കാരിന് കീഴിൽ വാക്സിൻ സൂപ്രണ്ടായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഡോക്ടർ പൽപു 1891 മൈസൂർ മെഡിക്കൽ സർവീസിൽ 100 രൂപ ശമ്പളത്തിൽ ഉദ്യോഗസ്ഥനായി. 1894 ഭ്രാന്താശുപത്രി, കുഷ്ഠരോഗാശുപത്രി, മെഡിക്കൽ സ്റ്റോഴ്സ് എന്നീ സ്ഥാപനങ്ങളുടെ ചുമതല നൽകി. 1898 മൈസൂരിൽ ഭീകരമായി പ്ലേഗ് രോഗം പടർന്നപ്പോൾ മരണപത്രം എഴുതിവച്ച ശേഷം പ്ലേഗ് ക്യാമ്പുകളുടെ സൂപ്രണ്ടായി രാപ്പകൽ വിശ്രമരഹിതമായി ജോലി ചെയ്തു. പ്ലേഗ് ഡ്യൂട്ടി സ്തുത്യർഹമായി നിർവഹിച്ച പൽപുവിനെ മൈസൂർ സർക്കാർ യൂറോപ്പിൽ ഉപരിപഠനത്തിന് അയച്ചു. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് CPH, ലണ്ടനിൽ നിന്ന് FRCP തുടങ്ങിയ ബഹുമതികൾ നേടി മടങ്ങിയെത്തി ജോലിയിൽ പ്രവേശിച്ചു. വിവിധ തസ്തികകളിൽ 1920 വരെ സേവനം നടത്തി. ഇതിനിടെ മൈസൂർ നഗരത്തിലുണ്ടായ വിഷൂചിക ബാധയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനും അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. അന്ന് വിദേശത്ത് ഉപരിപഠനം കഴിഞ്ഞ തിരുവിതാംകൂറുകാരനായ 2-ാമത്തെ ഡോക്ടറായിരുന്നു ഡോക്ടർ പൽപു. ഉപരിപഠനം കഴിഞ്ഞെത്തിയതോടെ ഡോക്ടർ പൽപുവിന് കൂടുതൽ ഉയർന്ന തസ്തികകളിൽ നിയമനം ലഭിച്ചു. വിഷൂചിക എന്ന സാംക്രമിക രോഗം പൊട്ടിപ്പുറപ്പെട്ടത് കുടിവെള്ളത്തിലെ രോഗാണുബാധ കാരണമാണെന്ന് ഡോക്ടർ പൽപു കണ്ടെത്തി. എന്നാൽ കുടിവെള്ള വിതരണത്തിന്റെ ചുമതലക്കാരനായിരുന്ന ഉദ്യോഗസ്ഥൻ ആ കണ്ടെത്തലിനെ എതിർത്തു. കുടിവെള്ള സാമ്പിളുകളിലെല്ലാം രോഗാണുബാധ കണ്ടെത്തിയെങ്കിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം മൂലം അതെല്ലാം മറച്ചുവെച്ചു. സർക്കാർ ഡോക്ടർ പൽപുവിനെ ഉദ്യോഗത്തിൽ തരംതാഴ്ത്തിയതിൽ പ്രതിഷേധിച്ച് ജോലി രാജിവെച്ച് സ്വദേശത്തേക്ക് മടങ്ങി. മൈസൂരിൽ പ്ലേഗ് വീണ്ടും വിനാശം സൃഷ്ടിച്ചപ്പോൾ സർക്കാർ അദ്ദേഹത്തെ മടക്കി വിളിച്ചു. ഇത്തവണ ജയിൽ സൂപ്രണ്ടായി ഉദ്യോഗകയറ്റം നൽകി. ആരോഗ്യമേഖല എക്കാലവും ആദരവോടെ സ്മരിക്കേണ്ട മാതൃകാ ഡോക്ടറായിരുന്ന ഡോക്ടർ പൽപു നീണ്ട 35 വർഷത്തെ പൊതുജന സേവനത്തിന് ശേഷം വിരമിച്ചു. ആരോഗ്യരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴും പിന്നാക്ക സമുദായത്തിൽ പിറന്നു എന്ന ഏക കാരണത്താൽ ജന്മനാട്ടിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ പൽപുവിനെ ആഴത്തിൽ വേദനിപ്പിച്ചിരുന്നു. കഷ്ടത അനുഭവിക്കുന്നവരോടുള്ള അനുകമ്പ സ്വജാതീയരിൽ മാത്രം ഒതുങ്ങിയില്ല. കേരളത്തിലെ ഈഴവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന സാമൂഹിക ദുരാചാരങ്ങളെ പരാമർശിച്ച് അദ്ദേഹം ഇന്ത്യയിലെ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ നിരവധി ലേഖനങ്ങൾ എഴുതി. തിരുവിതാംകൂർ മഹാരാജാവിന് 1891 സമർപ്പിച്ച മലയാളി മെമ്മോറിയൽ സാമൂഹിക നീതി ലഭ്യമാക്കാനുള്ള മുന്നേറ്റമായിരുന്നു. ഡോക്ടർ പൽപു 3-ാമനായി ഒപ്പുവെച്ച് സമർപ്പിച്ച ഹർജിക്ക് മറുപടിയായി 1891 ഏപ്രിൽ 21 സർക്കാർ നൽകിയ മറുപടി അനുകൂലമായിരുന്നില്ല. ഇതിൽ ക്ഷുഭിതനായ ഡോക്ടർ പൽപു ജനങ്ങളെ അധികാരികളുടെ മനോഭാവത്തിനെതിരെ ഒരുമിപ്പിച്ചു. ഭൂരിപക്ഷം ജനങ്ങളോടുമുള്ള സർക്കാരിന്റെ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം ഒഴിവാക്കാനുള്ള ഏക വഴി ഒത്തൊരുമിച്ചുള്ള പ്രതിഷേധമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരു ഭീമഹർജി സർക്കാരിന് സമർപ്പിക്കാൻ ഒപ്പുകൾ ശേഖരിക്കാൻ മുന്നിട്ടിറങ്ങി. 1896 സെപ്റ്റംബർ 3 സമർപ്പിച്ച 13176 പേർ ഒപ്പിട്ട ഭീമഹർജിയാണ് ഈഴവ മെമ്മോറിയൽ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയത്. തിരുവിതാംകൂറിൽ സർക്കാർ സർവീസിൽ 5 രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള ഒരു ജോലിയും അന്ന് ഈഴവർക്ക് ലഭിക്കുമായിരുന്നില്ല. ഡോക്ടർ പൽപുവിന്റെ ജോലി സാധ്യതയും അന്നത്തെ ദിവാൻ തള്ളിക്കളഞ്ഞിരുന്നു. ജനിച്ച മണ്ണിൽ തന്നോട് കാട്ടിയ അനീതിക്കെതിരെ പോരാടാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഈഴവരുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ശാക്തീകരണം ജീവിത വ്രതമാക്കിയ പൽപ്പുവിന്റെ അടുത്ത ശ്രമം അവരെ സംഘടനയിലൂടെ ശക്തരാക്കുക എന്നതായിരുന്നു. ഈഴവർക്ക് നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിനിടെ സ്വാമി വിവേകാനന്ദൻ നൽകിയ ഉപദേശമാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. 1891 സ്വാമി വിവേകാനന്ദൻ മൈസൂർ സന്ദർശിച്ചപ്പോൾ ഡോക്ടർ പൽപ്പുവിന്റെ അതിഥിയായി താമസിച്ചു. നിങ്ങളുടെ രാജ്യത്ത് നിന്ന് തന്നെ ഒരു ആധ്യാത്മിക ഗുരുവിനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയായിരിക്കും ഫലപ്രദമെന്ന ഉപദേശം അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരു സന്നിധിയിൽ എത്തിച്ചു. ഡോക്ടർ പൽപ്പുവിന്റെ ആശയങ്ങളും കർമ്മപരിപാടികളും ഗുരുവിന് ഇഷ്ടമായി. സാമൂഹിക നീതി ലഭ്യമാക്കാനുള്ള പരിശ്രമത്തിന്റെ ഫലമായി 1903 May 15 ഗുരുവിന്റെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ജന്മമെടുത്തു. ശ്രീനാരായണ ഗുരു സ്ഥിരാധ്യക്ഷനും ഡോക്ടർ പൽപ്പു ഉപാധ്യക്ഷനും കുമാരനാശാൻ സെക്രട്ടറിയുമായി യോഗം പ്രവർത്തനമാരംഭിച്ചു. താൻ അനുഭവിച്ച പരാധീനതകളും അപമാനങ്ങളും വേദനകളും താൻ ജനിച്ചു വളർന്ന സമുദായത്തിന്റെ പരാധീനതകളും വേദനകളുമായി തന്നെ അദ്ദേഹം കണ്ടു. വ്യക്തിപരമായ സുഖസൌകര്യങ്ങളെക്കാൾ സമുദായത്തിന്റെ പരാധീനതകൾക്കാണ് പരിഹാരം കാണേണ്ടതെന്ന് അദ്ദേഹം ചിന്തിച്ചു. അതിനായി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ പൽപ്പുവിന്റേത്. സാമൂഹ്യ പരിഷ്കർത്താവെന്ന നിലയിൽ ഡോക്ടർ പൽപ്പുവിന്റെ പരിശ്രമങ്ങൾ എക്കാലവും ഓർക്കപ്പെടേണ്ടതാണ്. ഈഴവർ ആദി പിന്നാക്ക വിഭാഗങ്ങൾക്ക് സാമൂഹിക നീതി പൂർണമായും ഉറപ്പാക്കുകയും നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് വർത്തമാനകാലത്തും അനിവാര്യമായിരിക്കുന്നു. ഇതിനായി ഡോക്ടർ പൽപ്പു നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടം ഇനിയും തുടരേണ്ടതുണ്ട്.